You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, മീന മേനോൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
മീന. ഒരു ഹോങ്കോങ്ങിന്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഇത്തരം ഒരു പ്രൊട്ടസ്റ്റ്, ഈ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങൾ അവിടെ മുൻപ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മുൻപും ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണോ ഇത്, എങ്ങനെയാണ്?
അതെ, ഒരിക്കലും കാണാത്ത രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആണ്. സാധാരണ ഹോങ്കോങ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങളെ നോക്കി ജീവിക്കുന്നവരാണ്. യാതൊരു ബഹളത്തിനോ കാര്യത്തിനോ വളരെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതും അവർ ഇത്രയും അഗ്രസീവ് ആയിട്ട് പുറത്ത് വന്നത് തന്നെ നമുക്കൊക്കെ വളരെ അത്ഭുതമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യങ് ജനറേഷന്റെ ഡിഫറൻസ് ആണോ എന്നറിയില്ല. എന്നാൽ പോലും സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്, വേറെ യാതൊരു കാര്യത്തിൽ ഇടപെടാറില്ല. അപ്പൊ ഇത് വളരെ വളരെ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ നീട്ടാൻ വന്നോണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അത് എത്രമാത്രം അവിടുത്തെ ജനജീവിതത്തെ, നമ്മളിപ്പോൾ വാർത്തകളിൽ ഇവിടെ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു വിവരമാണല്ലോ നമുക്ക് പൊതുവെ ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നേരിട്ടുള്ളൊരു അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ, എത്രമാത്രം ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്?
അങ്ങനെ ശരിക്കും ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ ഒരിക്കലും ബാധിച്ചിട്ടില്ല. എക്സെപ്റ്റ് ഒരു എന്താ പറയാ, ഒന്നോ രണ്ടോ വട്ടം അവരെ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവുന്ന. അന്ന് കുറച്ചൊരു ഡിലേ വന്നു എന്നല്ലാതെ നമ്മളിപ്പോ ഓഫീസിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഡിലേ വന്നിട്ടില്ലായിരുന്നു അന്റിൽ യെസ്റ്റർഡേ. ഇന്നിപ്പം പല കടകൾ അടച്ചിട്ടിരിക്കുകയാണ്, ഫുൾ ഇവിടുത്തെ ട്രെയിൻ സിസ്റ്റം ഫുൾ ഷട്ടാണ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പം അതൊരു എന്താ പറയാ, അതൊരു എവിടേക്കാണ് ഇത് പോണേന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ വളരെ ഡെയിലി റുട്ടീൻ ഒന്നും അഫക്ട് ചെയ്യാതെ വീക്കെൻഡ്സിൽ മാത്രമായിരുന്നു പ്രൊട്ടസ്റ്റ് നടന്നിരുന്നത്. സാറ്റർഡേ സൺഡേ മാത്രമേ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യാറുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ എല്ലാവരും ഓഫീസിൽ പോകും, എല്ലാ ജോലിയും ചെയ്യും. അതിനൊന്നും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെയാണ് വളരെ മാസ്ക് ബാൻ വന്നതോടുകൂടിയാണ് വളരെ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടത്.
ഇനി ഇത് എക്സ്ട്രഡേഷൻ ബിൽ എന്നുള്ളൊരു ബില്ലിന്റെ പേരിലായിരുന്നല്ലോ ഇതിന്റെ ഒരു തുടക്കം, ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങളുടെ ഒരു തുടക്കം. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം, എന്താണ് ഇതിന്റെ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടുത്തെ ഒരു ജനതയ്ക്ക് തോന്നാൻ കാരണം?
അത് തുടങ്ങുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു ചൈനീസ് അയലുമായുടെ ഗേൾഫ്രണ്ടും കൂടെ തായ്വാനിൽ പോയി. അവിടെ വെച്ചിട്ട് അവിടെ എന്തോ ആർഗ്യുമെന്റോ കാര്യങ്ങളോ നടന്ന് അയല് അയാളുടെ ഗേൾഫ്രണ്ടിനെ അവിടെ മർഡർ ചെയ്തു. അപ്പോ ആക്ച്വലി ഹോങ്കോങ് റൂൾ അനുസരിച്ചിട്ട്, ലോസ് അനുസരിച്ചിട്ട് ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അതിനുള്ള പ്രൊവിഷൻസ് ഇല്ല. തായ്വാനിൽ വെച്ച് നടന്ന കാരണം. സോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് കാരി ലാം എക്സ്ട്രഡീഷൻ ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷേ അത് ഇനി ഭാവിയിൽ അത് വേറെ വിധത്തിലൊക്കെ യൂസ് ചെയ്തേക്കാം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങിയത്. ഇത് ആക്ച്വലി തുടങ്ങിയത് വളരെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. 2 മില്യൺ ആൾക്കാരാണ് ആദ്യത്തെ പ്രാവശ്യം പ്രൊട്ടസ്റ്റിന് പുറത്തിറങ്ങിയത്. വളരെ പീസ്ഫുൾ ആയിരുന്നു. പിന്നെ 2 വട്ടം ആക്ച്വലി പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. പിന്നെ 3rd കുറച്ച് പോലീസായിട്ടുള്ള ഒരു റഫ് കോൺഫ്രണ്ടേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങള് വഷളായി തുടങ്ങിയത്.
ഓക്കെ, അപ്പോൾ അത് ഈ പ്രതിഷേധം വളരെ ശക്തമായതിനു ശേഷം ഇതുമായി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലോ അല്ലേ?
അത് വളരെയധികം പ്രഷർ കൊടുത്തേ പിന്നെയാണ് തീരുമാനിച്ചത്.
പക്ഷേ
എന്നിരുന്നാലും
അത് പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിഷേധം നടത്തുന്നവർ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവകാശങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ അല്ലേ, എങ്ങനെയാണത്?
അവര് ഡിമാൻഡ് ചെയ്യുന്നത് 5 കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഒന്ന്, ഫുൾ വിഡ്രോവൽ ഓഫ് എക്സ്ട്രഡീഷൻ ബിൽ, അത് ഓൾറെഡി നടത്തി. പിന്നെ അവർ പറയുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറി ഇൻ ടു അലെജ്ഡ് പോലീസ് ബ്രൂട്ടാലിറ്റി, അത് അതിന് സമ്മതിച്ചിട്ടില്ല. ഒരു ഇൻഡിപെൻഡന്റ് കമ്മീഷൻ വയ്ക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. പിന്നെ റിട്രാക്ടിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ് റൈറ്റേഴ്സ്. പിന്നെ ഉള്ളത് സ്പെയറിംഗ് ഓൾ ദീസ് അറസ്റ്റഡ് പ്രൊട്ടസ്റ്റേഴ്സ്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ, ഡ്യുവൽ യൂണിവേഴ്സൽ സഫറേജ്.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ചാലാണ് പ്രതിഷേധം നിർത്തുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് അവിടെ ഉള്ള അവർ പറയുന്നത്.
എല്ലാവരും അങ്ങനെ നിർത്തുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1997 തൊട്ട് ഹോങ്കോങ് വന്നിരിക്കുന്നത് ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ എന്നുള്ളതിലാണ്. സോ ഒരു നെക്സ്റ്റ് 50 ഇയേഴ്സിന് ഹോങ്കോങ്ങിന് ഹൈ ഹൈ ഓട്ടോണമി ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിട്ട് ഇപ്പം ചൈന ഇന്റർഫിയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് ഒരു പ്രൈവസി കാര്യങ്ങൾ കുറയുന്നു എന്നുള്ള തോന്നലുകള് ഇവിടുത്തെ ആൾക്കാർ തുടങ്ങി. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അത്തരം ആശങ്കകളാണ് ഇത്തരം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്.
ഇതുവരെ ആക്ച്വലി ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് അല്ല, ലൈക്ക് നമ്മുടെ ഡെയിലി റുട്ടീൻ ഒന്നും മോശം വരാതെ നമുക്ക് ഓഫീസിൽ പോകാനോ തിരിച്ചു വരാനോ പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. മൺഡേ ടു ഫ്രൈഡേ എല്ലാം സാധാരണ പോലെ നടക്കും. സാറ്റർഡേ സൺഡേ മാത്രമാണ് ഈ പ്രൊട്ടസ്റ്റുകൾ മുഴുവൻ
നടന്നിരുന്നത്. മലയാളി
ഈവൻ അവർ നേരത്തെ പറയും, യൂഷ്വലി ലൈക്ക് യൂസ് ടു അനൗൺസ് ലൈക്ക് ഇന്ന ഇതാണ് സ്കെഡ്യൂൾ, ഇന്നടത്താണ്, ഈ ദിവസമാണ് എന്നുള്ളതും.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രൊട്ടസ്റ്റ് പ്രതിഷേധ പ്രകടനങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പൊതുജീവിതത്തെ, പൊതുജന ജീവിതത്തെയോ അല്ലെങ്കിൽ ജോലിയെയോ ഒന്നും വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വളരെ ശക്തമാണ്, അതിനെ കൂടി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ
അവിടെ ആകെ, അവിടെ ഹോങ്കോങ്ങിൽ ആകെ എത്ര മലയാളികൾ കാണും? വളരെ ചെറിയൊരു സ്ഥലമാണല്ലോ ഹോങ്കോങ്.
ഇവിടെ മലയാളി അസോസിയേഷൻ ഇവിടെ അറിയപ്പെടുന്നത് മലയാളി അസോസിയേഷൻ ഓഫ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ, മാക്സ് എന്ന പേരിലാണ്. ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആണ് മലയാളികൾ, ഒരു ഏകദേശം ഒരു 1000 ആൾക്കാരൊക്കെ കാണുന്നുള്ളൂ.
ഓക്കെ മീന, ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, അവിടുത്തെ ഒരു ചെറിയ സമൂഹമാണെങ്കിൽ പോലും ഈ മലയാളി കൂട്ടായ്മയെ അല്ലെങ്കിൽ മലയാളികളെ ഈ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? അതുപോലെ തന്നെ സേഫ്റ്റിയെ, സുരക്ഷയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ്?
ഇതുവരെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. യൂഷ്വലി ചൈനീസ് തന്നെയാണ് ഇതിന് ഇറങ്ങുന്നതും പ്രൊട്ടസ്റ്റിനും കാര്യങ്ങൾക്കും. മലയാളികൾക്ക് പലർക്കും പല തരത്തിലുള്ള വ്യൂ ഉണ്ട്. എല്ലാവരും പ്രൊട്ടസ്റ്റിന് അനുകൂലമാണെങ്കിലും പക്ഷെ ഈ വയലൻസിനോട് ആരും അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞാൽ ഹോങ്കോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള സിറ്റി. പിന്നെ ഇറ്റ് വാസ് റാങ്ക് എന്ന് പറയുന്ന ആദ്യത്തെ 10 ഫോർ സേഫ്റ്റി. അപ്പോ അങ്ങനെ ഒരു സിറ്റിയിൽ വളരെ പീസ്ഫുൾ ആയിട്ട് ഇവിടെ ആൾക്കാർ വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ഡെയിലി ലൈഫ് ആൾക്കാർ പോയിരുന്നതാണ്. അപ്പോ ഇതൊരു ഒരു ഇറ്റ്സ് സംതിങ് വെരി ന്യൂ ഫോർ അസ്.
അപ്പോൾ സുരക്ഷയെ ബാധിക്കുന്നില്ലെങ്കിൽ കൂടി ഇതൊരു ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാകാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞു മലയാളികൾ പൊതുവിൽ ഒരു ഇതിനോട് യോജിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതിഷേധത്തോട് യോജിക്കുന്ന ആണ് പൊതുവിൽ കാണുന്നതെന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഒരു കാരണം എന്താണ്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് തോന്നുന്നത്?
യോജിപ്പെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇൻ ദി ബിഗിനിങ് എല്ലാവരും യോജിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് വയലൻസ് വന്നോടുകൂടി ആൾക്കാർക്ക് വയലൻസിനോട് ഒരിക്കലും താല്പര്യമില്ല. പിന്നെ അതാ ഇവിടെ ഹോങ്കോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഫ്രീഡം ഉള്ള കൺട്രിയാണ്. അപ്പം ഈ യോജിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ചൈന ഇന്റർഫിയർ ചെയ്ത് അതിന്റെ ഇവിടുത്തെ ഫ്രീഡം നിലവിലില്ലാതെ ആവരുത് എന്നുള്ള ഒരു കാര്യത്തിലാണ്.
ഓക്കെ, ഇപ്പോൾ മലയാളി കൂട്ടായ്മകളിൽ നിന്നുള്ളവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ സജീവമാണോ? എങ്ങനെയാണ്?
ഒരിക്കലുമല്ല ഞാൻ ഇതുവരെ ഇന്ത്യക്കാരെ തന്നെ കാണാറില്ല. മലയാളി എന്ന് മാത്രമല്ല ഇന്ത്യക്കാരെ തന്നെ.
ഇനി അവിടെ 24 വർഷമായല്ലോ അവിടെ താമസിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വിസ സംവിധാനമൊക്കെ എങ്ങനെയാണ്? എത്രമാത്രം ഒരു ഏത് സ്റ്റേറ്റസിലാണ് അവിടെ പൊതുവെ മലയാളികൾ ജോലി ചെയ്യുന്നതും മറ്റും?
യൂഷ്വലി ആൾക്കാർ വരുന്നത് എംപ്ലോയ്മെന്റ് വിസയിലാണ്. അപ്പം ഒരു 7 ഇവിടെ ജീവിച്ചു കഴിഞ്ഞാല് നമുക്ക് പെർമനന്റ് റെസിഡൻസ് സ്റ്റേറ്റസ് കിട്ടും. അത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഫോറെവർ ഇവിടെ ജീവിക്കാം.
എന്തായാലും ഓസ്ട്രേലിയൻ മലയാളികൾക്കായി അവിടെയുള്ള ആ ഒരു സാഹചര്യം, അവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങളിൽ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിയെ കുറിച്ച് വിവരിച്ചതിന് വളരെയധികം നന്ദി മീന.
താങ്ക് യു സോ മച്ച്.
Hear more stories in your language by visiting sbs.com.au.